ക്ലിയറാണോ? ഓക്കെ. ദൈവത്തിന് മഹത്വം. നമ്മൾ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം കുറച്ച് ചിലപ്പോൾ ഇത് സമയം കൂടുതൽ എടുത്താൽ അതുകൂടെ കവറാവാനായിട്ടാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ളതും ഏറ്റവും അധികം ക്രിസ്തീയ ലോകത്ത് വിവാദങ്ങൾ തർക്കങ്ങളും കൺഫ്യൂഷൻസും ഉണ്ടായിട്ടുള്ളൊരു ഉപദേശമാണ് ട്രിനിറ്റേറിയൻ ഡോക്ടർ, അല്ലെങ്കിൽ തൃത്വ ഉപദേശം. ആ ഉപദേശത്തെപ്പറ്റി ദൈവോചനം എന്തു പഠിപ്പിക്കുന്നു എന്നും എങ്ങനെയാണ് ആദിമ സഭ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ വിഷയം ഇതുവരെയും ചർച്ചയിലെടുത്തിരുന്നില്ല. അതിൻ്റെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈലി തിയോളജിക്കൽ സബ്ജക്റ്റാണ്. പലപ്പോഴും നമ്മളുടെ സഭയിലുള്ള വ്യക്തികൾക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരല്ല പൊതുവെ. കുറച്ചുകൂടി പ്രബോധനപരമായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റുകളാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. രണ്ടാമത് അതിൻ്റെ ഒരു വലിയൊരു ആവശ്യമായിട്ടും വന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ തൃത്വം എന്നുള്ള വിഷയം വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് വലിയൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു, ഇവരുടെ ഡിവിനിറ്റിയിലൊക്കെ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വിശദീകരണം നമ്മൾക്ക് അറിഞ്ഞില്ലെങ്കിലും അത് വലിയൊരു പ്രശ്നമുള്ളൊരു വിഷയമല്ല. എന്നാൽ തൃത്വം എന്ന പേരിൽ നമ്മൾ തെറ്റായിട്ട് ഒരു ഉപദേശം വിശ്വസിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ തെറ്റായിട്ട് വിശ്വസിച്ചാൽ, ഒരു കാര്യം ശരിയായിട്ട് അറിയാതിരിക്കുന്നതും ഒരു കാര്യം തെറ്റായിട്ട് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം പൂർണ്ണമായിട്ട് നമുക്കറിയില്ല, ഇല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അത് നമ്മൾ കാര്യം പഠിപ്പിക്കാനായിട്ട് പോവുകയില്ല. എന്നാൽ നമ്മളൊരു കാര്യം തെറ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് പഠിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അന്നേരം നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഒരു നീഡ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കുറച്ച് വിശദമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാനൊരു മൂന്ന് ഭാഗമായിട്ടാണ് എടുക്കുന്നത്. ഈ മൂന്ന് ഭാഗവും കവർ ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ കവർ ചെയ്യാം. ഒന്നാമത്തെ ഭാഗത്ത് ഈ ട്രിനിറ്റിയുടെ കൺസെപ്റ്റ്, തൃത്വവിശ്വാസത്തിന്റെ കൺസെപ്റ്റ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ബൈബിളിൽ നിന്ന് വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഈ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് അല്ലെങ്കിൽ തൃത്വവിശ്വാസം ആദിമ സഭ അവരുടെ ക്രീഡുകളിൽ കൂടി എങ്ങനെയാണ് വിശദമാക്കിയതെന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്ത് ഇതൊരു തിയോളജിക്കൽ വിഷയം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളതും കൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഇന്ന് സമയം കാണുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോഴുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചെന്നും വരാം. എങ്ങനെയാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആദ്യമായിട്ട് നിങ്ങളുടെ ഈ വിഷയത്തെ പറ്റിയുള്ള ഒരു ബോധ്യം അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഈ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ഇല്ലാത്ത സഭകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അറിവ്? യഹോവ സാക്ഷികൾ, യേശുനാമക്കാർ, മോർമോൺസ്, ക്രിസ്റ്റാഡൽഫിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അറിയാം, അനേകം ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഇത്രയും ഗ്രൂപ്പുകൾ തന്നെ കേരളത്തിലുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഈ ക്രിസ്റ്റാഡൽഫിയൻസ് ഒന്നും കേരളത്തിലില്ല. എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് അടുത്ത കുറച്ച് ആളുകൾക്ക് മുമ്പ് ക്രിസ്റ്റാഡൽഫിയൻ വിശ്വാസത്തിൽ പോയി, അവരുടെ സഭയിൽ പോയി. നേരെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല വണ്ണസ് പെന്തക്കോസ്റ്റൽസ്, ഇങ്ങനെയുള്ള പല വിഭാഗങ്ങൾ, യേശുനാമക്കാരും വണ്ണസ് പെന്തക്കോസ്റ്റൽസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇവരാരും ട്രിനിറ്റി വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ക്രിസ്തീയ ലോകത്തിൽ ഇവരൊരു 2% 98% തൃത്വം വിശ്വസിക്കുന്നവരാണ്. അത് റോമൻ കാത്തലിക് മുതൽ പെന്തക്കോസ്റ്റൽ വരെ എല്ലാവരും തൃത്വം വിശ്വസിക്കുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നുള്ളത് വേറൊരു വിഷയമാണ്. എങ്കിലും ബേസിക്കലി തിയറട്ടിക്കലി 98% ഓഫ് ക്രിസ്ത്യൻസ് തൃത്വം വിശ്വസിക്കുന്നവരാണ്. തൃത്വം വിശ്വസിക്കാത്ത വ്യക്തികളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ യഹോവ സാക്ഷികളാണെങ്കിലും പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, യേശു ഒരു സൃഷ്ടിയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇനി പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കും, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരും തൃത്വം വിശ്വസിക്കാത്തവരും ഉണ്ട്. ഈ വണ്ണസ് പെന്തക്കോസ്റ്റൽസും യേശുനാമക്കാരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നു, യേശു ദൈവമാണെന്നും വിശ്വസിക്കുന്നു. എന്നാൽ അവരും തൃത്വം വിശ്വസിക്കുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശു തന്നെയാണ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മൂന്ന് ജസ്റ്റ് മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതൊരു തൃത്വ ഉപദേശമല്ല, അവരും തൃത്വത്തെ തള്ളിക്കളയുന്നവരാണ്. എന്നാൽ ഞാനിത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാനായിട്ടാണ്. എന്നാൽ തൃത്വവിശ്വാസത്തിന്റെ രണ്ട് എക്സ്ട്രീം സൈഡുകളുണ്ട്. ഒന്ന്, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു, എന്നാൽ യേശു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്നവർ. ഇപ്പുറത്തെ എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശു തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ. ഇത് രണ്ടുപേരും തൃത്വമല്ല വിശ്വസിക്കുന്നത്. രണ്ട് എക്സ്ട്രീമാണ്, ഇതിന്റെ നടുക്കാണ് യഥാർത്ഥത്തിലുള്ള തൃത്വവിശ്വാസം നിൽക്കുന്നത്. നേരെ നമ്മൾ ഇനി അടുത്തതായിട്ട് ബൈബിളിൽ കൂടി ബൈബിൾ എങ്ങനെയാണ് തൃത്വവിശ്വാസം പഠിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിലില്ല, അതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് ബൈബിളിൽ കൂടി ഇവോൾവ് ആയി വരുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഞാൻ ആദ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 1-3 വരുന്ന വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 1:1-3. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെപ്പറ്റി എബ്രായലേഖന കർത്താവ് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാനായിട്ട് സമയമില്ല. ഇതിലെ കാര്യങ്ങൾ ചിലത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ഇതിൽ എബ്രായലേഖന കർത്താവ് പറയുന്നൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവീക വെളിപ്പാടുകൾ അഥവാ ദൈവത്തെപ്പറ്റിയുള്ള വെളിപാടുകൾ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും വിവിധ രീതികളിലായിരുന്നു പിതാക്കന്മാർക്ക്, പിതാക്കന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന യഹൂദ പിതാക്കന്മാർക്ക് നൽകപ്പെട്ടത്. അന്നേരം ദൈവത്തിന്റെ ദൈവത്തെപ്പറ്റിയുള്ള വെളിപാട് ഭാഗികമായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വെളിപാട് പുത്രരിൽ കൂടി നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പൂർണ്ണമായിട്ടുള്ള വെളിപാടെന്ന് പറയുമ്പോൾ ദൈവത്തെപ്പറ്റി എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നതല്ല, ദൈവത്തെപ്പറ്റി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. അന്നേരം വെളിപാടുകൾ ഭാഗികമായിരുന്നു, എന്നാൽ വെളിപാടുകൾ പൂർണ്ണമാവുന്നത് പുതിയ നിയമത്തിലാണ്. അന്നേരം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കണക്ഷൻ അതാണ്. അന്നേരം നമ്മൾ എന്തുകൊണ്ട് പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊരു ജൂയിഷ് പുസ്തകമാണ്, എന്നാൽ യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പഴയ നിയമവും പുതിയതും തമ്മിലുള്ള ബന്ധം പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക വെളിപാടുകൾ അവർക്കാണ് ആദ്യം ലഭിച്ചത്. അത് റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വെളിപാടുകൾ അവർക്കാണ് ലഭിച്ചത്, വേറൊരു ജാതിക്കും ദൈവത്തിന്റെ വെളിപാടിനെ ദൈവത്തെപ്പറ്റിയുള്ള വെളിപാടുകൾ കൊടുത്തില്ല. അന്നേരം ഈ പഴയ നിയമം ഭാഗികമായ വെളിപാടും പുതിയ നിയമം കൂടെ ചേരുമ്പോൾ പൂർണ്ണമായിട്ട് വെളിപാടുമായി, വെളിപാട് പൂർണ്ണമായി. ഇനിയൊരു പുതിയൊരു പ്രവാചകൻ വന്നിട്ട് ലാസ്റ്റ് പ്രവചനം ഇല്ലെങ്കിൽ ലാസ്റ്റ് വെളിപാടെന്ന് പറഞ്ഞൊരു പുസ്തകം നമുക്ക് ആവശ്യമില്ല. നമ്മൾ അതുകൊണ്ടാണ് യഹൂദ ബൈബിൾ അംഗീകരിക്കുകയും പുതിയ നിയമത്തിന് ശേഷം വരുന്ന, ഇതിന് ശേഷം ആണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് സമയമില്ല. അതിന് ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ദൈവം തന്നെപ്പറ്റി ഉള്ള വെളിപാട് ആദ്യം കൊടുത്തത് പഴയ നിയമത്തിലായതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നാണ് ഈ വിഷയം നമ്മൾക്ക് പഠിച്ചു തുടങ്ങേണ്ടത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ഒരു ജലപ്രളയത്തോടുകൂടി ദൈവം ഭൂമിയിലെ സകല മനുഷ്യരെ നശിപ്പിച്ചത് ഒരു കുടുംബത്തെ മാത്രം നിലനിർത്തുന്നു. ആ കുടുംബത്തിൽ കൂടി ദൈവത്തിന്റെ വെളിപാട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചെങ്കിൽ നോഹയുടെ പുത്രന്മാരിലെ ഒരു മകനിൽ കൂടി ഈ ലോകത്തിലേക്ക് വിഗ്രഹാരാധന കടന്നു വന്നു എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നും മനസ്സിലാക്കാം. കാരണം വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നാണ് ദൈവം ഒരു മനുഷ്യനെ വിളിച്ചു വേർതിരിക്കുന്നത്. ആ മനുഷ്യന്റെ പേരാണ് അബ്രഹാം. അന്നേരം അബ്രഹാമിനെ ദൈവം വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നും ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തെപ്പറ്റിയുള്ള സത്യം ലോകത്തിന് വെളിപ്പെടുത്താനായിട്ടായിരുന്നു. അങ്ങനെ നാം ദൈവം പഠിക്കുമ്പോൾ അബ്രഹാമിന് ലഭിച്ച വെളിപാടും പ്രോഗ്രസീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തെപ്പറ്റിയുള്ള വെളിപാടുകൾ പ്രോഗ്രസീവായിട്ടാണ് അബ്രഹാമിന് ലഭിച്ചത്. അന്നേരം ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ
ബഹുദൈവ ആരാധികളുടെ ഇടയിൽ നിന്നും വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നും അത് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് ഏകനായ ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു വെളിപാട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ അബ്രഹാമിന്റെ അടുത്ത് ഉൽപ്പത്തി 12 അധ്യായത്തിലെ അബ്രഹാമിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള വെളിപാടുകൾ ലിമിറ്റഡാണ്. ദൈവം ഏകനാണെന്നോ ദൈവം മഹാനാണെന്നോ ഒക്കെ മാത്രമേ അബ്രഹാമിന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഉൽപ്പത്തി 14 അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി. നമുക്ക് ആ വാക്യം ഒന്നെടുക്കാം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 14 അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. അവിടെ അബ്രഹാം മൽക്കീസേദെക്കിനെ കണ്ടുമുട്ടുന്നു. നേരെ മൽക്കീസേദെക്ക് അബ്രഹാമിന് ഈ ദൈവത്തെ പറ്റിയ ഒരു വെളിപാട് കൊടുക്കുന്നുണ്ട്. അവിടെ പറയാണ് അതിന്റെ 18 വാക്യം, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ മൽക്കീസേദെക്ക് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ റെസംബ്ലൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മുമ്പോട്ട് പോകുമ്പോൾ, ഇല്ലെങ്കിൽ അതേ പൗരോഹിത്യത്തിലാണ് യേശു ക്രിസ്തു. അവനവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു ആറാകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ദൈവത്തെ പറ്റിയുള്ള ഒരു വെളിപാട് മൽക്കീസേദെക്ക് കൊടുക്കുകയാണ്. ആ ദൈവത്തെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാം. അന്നേരം അബ്രഹാം അത് തന്നെ 23 വാക്യത്തിൽ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിലേക്കായി ഉയർത്തി ശ്രദ്ധിച്ചു. യഹോവ എന്നുള്ള വാക്ക് മോശം എഴുതുന്നതായതുകൊണ്ട് ചേർക്കുന്നതാണ്, അത് ഞാൻ മുന്നോട്ട് വിശദീകരിക്കാം. അന്നേരം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവമാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെ നാഥനായ ദൈവമാണെന്ന് ഇവിടെ വെളിപ്പെടുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഡയറക്ട്ലി അബ്രഹാമിന് വെളിപ്പെട്ടിട്ട് അവരടുത്ത് പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറയാം. അന്നേരം അബ്രഹാമിന് അവിടെ വീണ്ടും ഒരു കാര്യം കൂടി ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് വെളിപ്പെടുകയാണ്, ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാമിന് ഈ കൂടുതൽ കൂടുതൽ ദൈവത്തെ പറ്റിയുള്ള വെളിപാടുകൾ കിട്ടുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തെ പറ്റിയുള്ള കൂടുതൽ വെളിപാടുകൾ ദൈവം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ടിരിക്കും. കാരണം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും ഇസ്രായേൽ ജനം മിസ്രയീമിലേക്ക് പോയി ബഹുദൈവ ആരാധകരുടെ മധ്യത്തിൽ, അനേക ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാരുടെ മധ്യത്തിൽ അടിമകളായിട്ട് ജീവിക്കുക. അന്നേരം പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ ദൈവം മോശയെ വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. അന്നേരം മോശയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മോശ ദൈവത്തിന്റെ അടുത്ത് തന്റെ പേര് ചോദിക്കുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 6 അധ്യായത്തിന്റെ 3 വാക്യത്തിലാണ്. അവിടെ വെളിപ്പെടുമ്പോൾ അത് പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിലും അത് തന്നെ താഴേക്ക് വരുമ്പോൾ അത് പറയുന്നുണ്ട്. അവിടെ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തുകയാണ്, അത് യഹോവ എന്നാണ്. യഹോവ എന്നുള്ളത് ജഹോവ എന്നുള്ളതൊക്കെ ട്രാൻസ്ലിറ്റേഷൻ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിക്കും യാഹ്വേ YHWH എന്ന് പറയുന്ന 4 അക്ഷരങ്ങളിൽ വെളിപ്പെടുന്ന യാഹ്വേ എന്നാണ് തന്റെ നാമം എന്ന് പറയുന്നത്. മാത്രമല്ല പുറപ്പാട് പുസ്തകം 6:3 പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയാം. നേരെ മോശയ്ക്ക് കുറച്ചുകൂടി റെവലേഷൻ കിട്ടുകയാണ്, പ്രോഗ്രസീവായിട്ട് റെവലേഷൻ കൂടി കൂടുതൽ വരികയാണ്. മോശയുടെ അടുത്ത് പറയാണ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിന്റെയും ദൈവമാണ്, അവർക്ക് വെളിപ്പെട്ട ദൈവം തന്നെയാണ്, എന്നാൽ ഞാൻ നിനക്ക് വെളിപ്പെടുമ്പോൾ എന്റെ നാമം ഞാൻ നിനക്ക് വെളിപ്പെടുത്തുകയാണ്, അത് യാഹ്വേ എന്നാണ്, യഹോവ എന്നാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. യാഹ്വേ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ ഈ പേരുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തെറ്റിച്ച് പ്രൊനൗൺസ് ചെയ്യാത്തതുകൊണ്ട് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. യാഹ്വേ എന്നുള്ളതും ഏറ്റവും കൃത്യമാണെന്നുള്ളത് ഹീബ്രു പറയുന്നവർക്ക് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തന്നെ പറ്റിയുള്ള വെളിപാട് കൂടുതൽ കൂടുതൽ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു വെളിപാടാണ് നമ്മൾ ആവർത്തന പുസ്തകം അതിന്റെ 6 അധ്യായത്തിൽ കാണുന്നത്. ദൈവം തന്നെ പറ്റി കൊടുക്കുന്ന വലിയൊരു വെളിപാട്, അതേപോലെ യഹൂദന്മാരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ കാണുന്നത്. അത് ആവർത്തന പുസ്തകം 4:4 വാക്യം. അവിടെ പറയുന്ന ഏറ്റവും വലിയ കൽപ്പന, മഹത്തായ കൽപ്പന എന്താണെന്നുള്ളത് പറയാണ്. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാം. നേരം യഹൂദന്മാർക്ക് കൊടുത്ത, ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, അവരുടെ ക്ഷേമ എന്ന് പറയുന്ന അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലെ കേൾക്കാം,
യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുദൈവാരാധികളുടെ ഇടയിൽ നിന്നാണ് ഈ ഇസ്രായേലിനെ വിളിച്ചു വരുന്നത്. അന്നേരം ആദ്യമായി ലോകത്താദ്യമായി ഒരു വലിയൊരു പ്രഖ്യാപനം ദൈവം വെളിപ്പെടുത്തുകയാണ്, ദൈവം ഏകനാണ്. അന്നേരം പഴയ നിയമത്തിൽ ഉടനീളം കാണുന്ന ഏറ്റവും വലിയൊരു സത്യം എന്നുള്ളത് ദൈവം ഏകനാണ്, ഗോഡ് ഈസ് വൺ എന്നുള്ളതാണ്. അന്നേരം നമ്മൾക്ക് പഴയ നിയമത്തിൽ ത്രിത്വത്തിന്റെ ഒരു ചില സൂചനകൾ മാത്രമേ നമ്മൾ കാണാനായിട്ട് കഴിയത്തുള്ളൂ, മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. എന്നാൽ ഉടനീളം നമ്മൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഒരു യഹൂദനത്തിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏകനാണ്, ദൈവത്തിന്റെ നാമം യഹോവ എന്നുള്ളതാണെന്ന് അവർ തുടർച്ചയായിട്ട് പറയും. ഇതിൽ ഇന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങളൊക്കെ തരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏകൻ എന്ന് പറയുന്നത് എക്കാദ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് കമ്പൗണ്ട് വൺ ആണ്, അല്ലെങ്കിൽ രണ്ടും കൂടിച്ചേരുന്ന ഒന്നാണ്. ദൈവം എന്നുള്ളത് എലോഹിം എന്നാണ് ഉപയോഗിക്കുന്നത്. അത് ബഹുവചനമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതിന് കൗണ്ടർ ആർഗ്യുമെന്റ്സും ഉണ്ട്. എലോഹിം എന്നുള്ളത് ഏകവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എക്കാദ് എന്നുള്ളത് ന്യൂമറിക്കൽ വൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ പഴയ നിയമത്തിലെ ഒരു യഹൂദനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഏകനാണ്, അത് ന്യൂമറിക്കലി തന്നെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ യഹോവ എന്നാണ് പേരെന്നും പറയുന്നത്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ, ദൈവിക വെളിപാടുകൾ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മൾ വേറൊരു വ്യക്തിയെ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെ കാണും. അവിടെയാണ് ദൈവിക റവലേഷൻ കൂടുതൽ വിശാലമാകുന്നത്. അത് 110 സങ്കീർത്തനത്തിലാണ് നമ്മൾ ആ സെക്കൻഡ് പേഴ്സണെ കാണുന്നത്. നമുക്ക് അതിലേക്ക് സങ്കീർത്തനങ്ങൾ 110. ഈ 110 സങ്കീർത്തനം നമ്മുടെ ഈ പഠനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോസ്തലന്മാർ, ഈ യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള ഒരു അധ്യായമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 110 സങ്കീർത്തനം അതിന്റെ 1 വാക്യം. ആ ഫുൾ വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ഒരു പ്രവചനമാണ്. അത് യേശുക്രിസ്തു ഇതെടുത്ത് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഇത് എടുത്തു പറയുന്നുണ്ട്, എബ്രായ ലേഖന കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുകയാണ്. ഈ 110 സങ്കീർത്തനമാണ് എടുത്തു പറയുന്നത്, തുടർച്ചയായിട്ട് റെഫർ ചെയ്യുന്നത്. അവിടെ പറയുന്നത് രണ്ട് വ്യക്തികളെ അവിടെ കാണുക. ആ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയറാണ്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. രണ്ട് വ്യക്തികളിവിടെ കാണുക. അവിടെ ഒന്ന് യഹ്വേ, ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഈസ് അഡോണായി. ഇത് രണ്ടും ഞാൻ ഗ്രീക്കിലെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഹീബ്രു യഹ്വേ എന്നുള്ള വാക്കും അഡോണായി എന്നുള്ള വാക്കും രണ്ടാണ്, അല്ലെങ്കിൽ ഹീബ്രു വാക്കുകളാണിത്. ഈ അഡോണായി എന്നുള്ളത് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ക്യൂറിയോസ്, കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാക്കാണ്. ഞാൻ പറയാൻ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. യഹ്വേ ആൻഡ് അഡോണായി, യഹോവയും കർത്താവും, രണ്ട് വ്യക്തികളെ ഇവിടെ കാണും. ഇത് യേശുക്രിസ്തു എടുത്തു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിന്റെ 44 വാക്യത്തിൽ ഇത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്, അല്ലെങ്കിൽ മശിഹയെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് എന്ന് യേശുക്രിസ്തു അത് എടുത്തു പറയുന്നുണ്ട്. യഹൂദന്മാർ അത് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്, മശിഹയിക പ്രവചനമായിട്ടാണ് 110 സങ്കീർത്തനം എടുക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ അടുത്ത് എബ്രായ ലേഖന കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ എടുക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എക്കാദോ എലോഹിമോ ഒന്നും എടുക്കാതെ തന്നെ ഈ അധ്യായം എടുത്തിട്ട് പ്രൂവ് ചെയ്യുന്നത് ദൈവത്തെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, എബ്രായ ലേഖനം 1 അധ്യായത്തിൽ. അന്നേരം ഇതിന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണെന്ന് തെളിയിക്കുന്നത്. ഈ ഒരു അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഒരു അധ്യായം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, 110 സങ്കീർത്തനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഒരിക്കലും യഹൂദന്മാരുടെ അടുത്ത് തെളിയിക്കാൻ കഴിയത്തില്ലായിരുന്നു. 110 സങ്കീർത്തനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത്വം, പുരോഹിതത്വം യഹൂദന്മാർക്ക് തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. 110 സങ്കീർത്തനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. ജാതികളുടെ ചിലപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ യഹൂദന്മാർക്ക് തെളിയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എക്സ്റ്റെൻസീവായിട്ട് ഈ അധ്യായം കോട്ട് ചെയ്തിട്ട് യഹൂദന്മാരുടെ പറയുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു മധ്യസ്ഥനാണെന്നും യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്നും അഹരോനേക്കാൾ വലിയ മഹാപുരോഹിതനാണെന്നും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാണെന്നും പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുന്ന അധ്യായമാണ്. എന്നാൽ ഇതിൽ കൂടിയാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് വരേണ്ടത്. എന്നാൽ 110 സങ്കീർത്തനത്തിൽ രണ്ട് വ്യക്തികളെ കാണുന്നു, ഒന്ന് യഹ്വേ ആൻഡ് അഡോണായി. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം.
ഇവിടെ അഡോണായി അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത് ദാവീദ് ദാവീദിന്റെ കർത്താവായിട്ടാണ് പറയുന്നത്. ദാവീദിന്റെ കർത്താവാണ് ഇവിടെ പറയുന്ന അഡോണായി. യഹോവ എന്റെ കർത്താവിനോട് അരളി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതേ കർത്താവ് അല്ലെങ്കിൽ ഇതേ അഡോണായി അല്ലെങ്കിൽ ഇതേ ക്രിസ്തു ദാവീദിന്റെ പുത്രനായി വരുമെന്നാണ് ബാക്കിയുള്ള പ്രവചനം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പഴയ നിയമത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പുതിയ നിയമത്തിലോട്ട് വന്നതില്ല. പഴയ നിയമത്തിൽ തന്നെ വരാൻ പോകുന്ന അഡോണായി ഇല്ലെങ്കിൽ മശിഹ ഇല്ലെങ്കിൽ ക്രിസ്തു രണ്ട് രീതിയിലാണ്. ഒന്ന് ദാവീദിന്റെ കർത്താവാണ്, രണ്ട് ദാവീദിന്റെ പുത്രനാണ്. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തു ദാവീദിന്റെ പുത്രനായിട്ട് വരുമെന്നാണല്ലോ പറയുന്നത്, എന്നാൽ ദാവീദ് എങ്ങനെയാണ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അതിൽ ആൻസർ അവിടെ പറയുന്നില്ല. അന്നേരം രണ്ട് രീതിയിലാണിത്. ഈ കർത്താവ് എന്ന് പറയുന്നത് ദാവീദിന്റെ പുത്രനുമാണ്, ദാവീദിന്റെ കർത്താവാണ്. ഇതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു തന്നെപ്പറ്റി പറയുന്നത് ഞാൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു. വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി ഞാനിത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രമാണ്. എന്താണ് ഈ വേരും വംശവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് റൂട്ട് ആൻഡ് ഓഫ് സ്പ്രിംഗ്? രണ്ടു ഒന്നാണ്. റൂട്ടിൽ നിന്നാണ് മരം വരുന്നത് അല്ലേ, ഓഫ് സ്പ്രിംഗ് വരുന്നത് മരത്തിൽ നിന്നാണ്. അന്നേരം എന്താണ് ഇവിടെ പറയുന്നത്? യേശു ക്രിസ്തു പറയുന്നതും പഴയ നിയമത്തിൽ 110-ാം സങ്കീർത്തനത്തിൽ പറയുന്നതും 22-ാമത്തെ അധ്യായത്തിൽ മത്തായി 22-ൽ യേശു ക്രിസ്തു പറയുന്നതും വെച്ചിട്ട് യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ദാവീദിന്റെ വേരാണ്, അതേപോലെ തന്നെ ഞാൻ ദാവീദിന്റെ സന്തതിയുമാണ്. ഇത് രണ്ട് കാര്യമാണ് കാണിക്കുന്നത്. ഒന്ന്, ഈ വരാൻ പോകുന്ന മശിഹായുടെ ഡിവിനിറ്റിയെയും രണ്ടാമത്തേത് വരാൻ പോകുന്ന മശിഹായുടെ മനുഷ്യത്വത്തെയുമാണ് കാണിക്കുന്നത്. അതായത് വരാൻ പോകുന്ന മശിഹ, ഇത് പഴയ നിയമത്തിൽ യഹൂദന്മാരൊക്കെ അത്ര ക്ലിയർ ആയിരുന്നില്ല, എങ്കിലും പഴയ നിയമത്തിൽ തന്നെ ഇതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ പഴയ നിയമത്തിൽ തന്നെ വരാൻ പോകുന്ന അഡോണായി ഡിവൈനുമാണ്, അതേസമയം തന്നെ ഹ്യൂമനുമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു തന്നെ രണ്ട് വ്യക്തികളെ 110-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, യഹോവയും അഡോണായും. അന്നേരം ഈ അഡോണായിയാണ് ദാവീദിന്റെ പുത്രൻ, അത് മശിഹയാണ്, അത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെയാണ് ഇവർ കാത്തിരുന്നത്. ഈ ക്രിസ്തു മനുഷ്യനും ദൈവമായിരുന്നു എന്ന് പഴയ നിയമത്തിൽ തന്നെ പറയും. രണ്ട് വ്യക്തികളായി. എന്നാൽ അവിടെയും തിരുന്നില്ല. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു വ്യക്തിയെ കൂടെ കാണാൻ കഴിയും, ദൈവത്തിന്റെ ആത്മാവ്. എന്നാൽ പഴയ നിയമത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് അതൊരു വസ്തുവാണോ ഒരു വ്യക്തിയാണോ എന്ന് വളരെ ക്ലിയറാണ്. രണ്ട് രീതിയിലും പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു വസ്തു പോലെ അഭിഷേകം ചെയ്യുന്ന ഓയിൽ പോലെ വന്ന് നിറയുന്ന, ആൾക്കാരുടെ മുകളിൽ വന്ന് നിറയുന്ന, വന്ന് പകരപ്പെടുന്ന ഒരു വസ്തു പോലെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് അവരെ ദുഃഖിപ്പിച്ചു, അവനോട് അവൻ മറുത്തു നിന്നു എന്നൊക്കെ പഴയ നിയമത്തെ തന്നെ പറയുന്നുണ്ട്. അതും രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വ്യക്തികളെ തന്നെ പഴയ നിയമത്തിൽ തന്നെ സൂചനകൾ ക്ലിയർ അല്ല. ഏതൊക്കെയാണ് മൂന്ന് വ്യക്തികൾ? ഒന്ന് യാഹ്വേ, രണ്ട് അഡോണായി, തേർഡ് ഹോളി സ്പിരിറ്റ്. മൂന്ന് വ്യക്തി. എന്നാൽ ഇവർ തമ്മിലുള്ള റിലേഷനോ ഇവരുടെ സ്ഥാനമോ ഇവരെന്തായിരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഴയ നിയമത്തിൽ വ്യക്തമല്ല. അന്നേരം ഞാൻ പഴയ നിയമത്തിലെ ഒരു ഓഡിറ്റ് പറഞ്ഞാണ് പഴയ നിയമത്തിൽ തൃത്വത്തിന്റെ സൂചനകൾ ഇതൊക്കെയാണ്. എന്നാൽ ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമം എന്നത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ഉള്ള വെളിപാടാണ്, പൂർണ്ണമായിട്ടുള്ള വെളിപാടല്ല. അത് ദൈവീക വെളിപാട് തന്നെയാണ്, ദൈവം തന്നെ കൊടുത്ത വെളിപാടുകളാണ്. എന്നാൽ അത് പൂർണ്ണമല്ല. പൂർണ്ണമല്ലാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടുള്ള വെളിപാട്, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഡോക്ടറിനെ ടീച്ചിങ് എന്താണെന്നുള്ളത് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യഹൂദന്മാരുടെ ക്ഷേമ പ്രഖ്യാപനം പുതിയ നിയമത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. ദൈവവേഗനാണ് എന്നുള്ള ആ പ്രഖ്യാപനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചേഞ്ച് ആവുന്നൊന്നുമില്ല. അതിൽ ചേഞ്ച് വരുത്തിയിട്ടല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃത്യോപദേശം വരുന്നത്, മറിച്ച് അത് തന്നെ പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. സുവിശേഷകന്മാർ അത് ആവർത്തിക്കുന്നുണ്ട്, യേശു ക്രിസ്തു അത് ആവർത്തിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ ഈ ക്ഷേമ പ്രഖ്യാപനം യേശു ക്രിസ്തു ഒരു യഹൂദ ശാസ്ത്രീയ അടുത്ത് പറയുന്നുണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ യഹൂദശാസ്ത്രി പറയുകയാണ് ഇസ്രായേലിലേക്ക് കേൾക്കാം യഹോവ നമ്മുടെ ദൈവം ഏകനാകുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അത് കൺഫേം ചെയ്യുന്നു, നീ പറഞ്ഞത് ശരി തന്നെ എന്ന് പറഞ്ഞു. എന്നാലും അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല പഴയ നിയമത്തിലെ, കാരണം ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തികൾ യഹൂദന്മാരായിരുന്നു, യേശുക്രിസ്തു യഹൂദനായിരുന്നു. അന്നേരം പഴയ നിയമത്തിലെ ആ ഡോക്ടറിന് വ്യത്യാസമല്ല, അതിന്റെ മുകളിലേക്ക് കൂടുതലായിട്ടുള്ള വെളിപാടുകളാണ് വരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഒരു ഡോക്ടറിൻ മാറ്റി വേറൊരു ഡോക്ടറിൻ കൊണ്ടുവരുകയല്ല, ദൈവവിശ്വാസം മാറ്റി വേറൊരു വിശ്വാസം കൊണ്ടുവരികയല്ല, അതിന്റെ കൂടുതൽ റെവലേഷൻ വെളിപാടുകളാണ് പുതിയ നിയമത്തിലേക്ക് ലൈറ്റ് ചെയ്തു വരുന്നത്. മാത്രമല്ല ഈ പഴയ നിയമത്തിലെ യഹോവ എന്നത് തന്റെ പിതാവാണ് എന്ന് യേശു ക്രിസ്തു അനേക വാക്യങ്ങളിൽ കൂടി പറയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് സമയമില്ല. യോഹന്നാന്റെ സുവിശേഷം 6:32, അതേപോലെ തന്നെ 6:54 എന്നീ വാക്യങ്ങളിൽ യേശു ക്രിസ്തു യഹൂദന്മാർക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമാണ് എന്റെ പിതാവ്. അതേപോലെ തന്നെ യേശു ക്രിസ്തു പറയുന്നുണ്ട് എന്റെ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ചു തന്നത്, എന്റെ പിതാവിനെ നിങ്ങൾ നിങ്ങളുടെ ദൈവമെന്ന് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ നിന്ന് വരുന്നു, നിങ്ങളുടെ ദൈവമായ ദൈവത്തിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത് എന്ന് അനേക വാക്യങ്ങളിൽ കൂടി യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പറഞ്ഞ യഹോവ തന്റെ പിതാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനിത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ ഉപദേശമൊക്കെ വന്നിട്ടുണ്ട് പഴയ നിയമത്തിലെ യഹോവയും യേശു ക്രിസ്തുവിന്റെ പിതാവും രണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദുരുപദേശങ്ങൾ പുതിയതായിട്ട് വരുന്നു. അത് പുതിയ ഉപദേശമല്ല, മാർസിയൻ ഹെറസി എന്ന് പറഞ്ഞ് ഏകദേശം 2nd century തന്നെ ഉണ്ടായ ഒരു ദുരുപദേശമാണ്. യേശുവിന്റെ പിതാവല്ല യഹോവ, യഹോവ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്, യേശുവിന്റെ പിതാവായ ദൈവം വേറെയാണ് എന്നുള്ളൊരു ഉദ്ദേശം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തു തന്നെ അതിനെ റെഫ്യൂട്ട് ചെയ്തു. എനിവേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ 110th നമ്മൾ കണ്ട അഡോണായി കർത്താവ് ക്രിസ്തു മശിഹ ഭൂമിയിൽ ജനിക്കുക, മറിയയുടെ മകനായിട്ട് ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തു ജനിക്കുക. എന്നാൽ നമുക്ക് അറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയോ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നോ യേശു ക്രിസ്തു മശിഹായാണെന്നോ 110th കാണുന്ന ആ അഡോണായിയാണ് യേശു ക്രിസ്തു എന്ന് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരും തന്നെ തന്റെ ജീവിതകാലത്ത് ആദ്യ സമയങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു നല്ലൊരു ഗുരുവായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ടീച്ചറായിരുന്നു, അവർ പൂർണ്ണമായിട്ട് അത് വിശ്വസിച്ചിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി ഇല്ലെങ്കിൽ യേശു ക്രിസ്തു യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ്, ക്രിസ്തു എന്ന് പറയുന്നതാണ് ടൈറ്റിൽ, ക്രിസ്തു എന്ന് പറയുന്നതാണ് പഴയ നിയമത്തിലെ ടൈറ്റിൽ, മശിഹ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവാണെന്നും മശിഹയാണെന്നും ദൈവപുത്രനാണെന്നും ആദ്യമായി തിരിച്ചറിഞ്ഞ ആരാണെന്നറിയാം? ആരാണ്? പത്രോസ് ആണ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത്. പത്രോസ് അല്ല ആദ്യം അത് തിരിച്ചറിയുന്നത്, മറിയവുമല്ല ആദ്യം തിരിച്ചറിയുന്നത്, അല്ല അവരൊന്നും അവര് കൃത്യമായിട്ട് ഇത് മശിഹയാണ് എന്ന് പറയുന്നില്ല. അത് തിരിച്ചറിയുന്നത് മനുഷ്യരാരുമല്ല, പിശാചുകളാണ് തിരിച്ചറിയുന്നത്. കാരണം പിശാചുകൾക്ക് ഇതെല്ലാം അറിയാം. മത്തായിയുടെ സുവിശേഷം 8th chapter 21st വാക്യം നിങ്ങൾ പിന്നെ പോയി എടുത്തു വായിച്ചാൽ മതി. പിശാചുകളാണ് ആദ്യമായിട്ട് ഇത് യേശു ദൈവപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു അത് ആ സൈറ്റനിക് കൺഫഷൻ സ്വീകരിച്ചില്ല, ഡെമോണിക് കൺഫഷൻ സ്വീകരിച്ചില്ല. കാരണം പിശാചികളല്ല അത് ഏറ്റു പറയേണ്ടത്. അന്നേരം യേശു ക്രിസ്തു അവിടുത്തെ പറയുന്നത് നീ അത് മിണ്ടരുതെന്ന് പറഞ്ഞ അവരെ തർജ്ജനം ചെയ്ത് അവരെ പന്നികളുടെ അടുത്തേക്ക് അയക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8:29 അത് കാണാം. എന്നാൽ യേശു ക്രിസ്തു എന്താണ് അവരെ കൊണ്ട് പറയാൻ സംഭവിക്കുന്നത്? കാരണം ആ കൺഫഷൻ വരേണ്ടത് തന്റെ ശിഷ്യന്മാരുടെ അടുത്തു നിന്നാണ്. അന്നേരം അതുകൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ് ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കണം. ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിനെ പറ്റി ബാക്കി പല കാര്യങ്ങളും അറിയാമായിരുന്നു. എന്നാൽ തന്റെ ശിഷ്യന്മാർ തന്നെ താൻ അഡോണായിയാണ്, താൻ കർത്താവാണ്, താൻ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട ദൈവപുത്രനാണ്, മശിഹായാണ് എന്ന് ഇവർ തിരിച്ചറിയാൻ വേണ്ടി യേശു ക്രിസ്തു വെയിറ്റ് ചെയ്തു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഏകദേശം അവസാനമാകുമ്പോഴാണ് തന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ് തിരിവേറ്റ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16th chapter 16th verse പത്രോസിന്റെ ഏറ്റവും മഹത്തായ കൺഫഷൻ നമുക്കറിയാം. Matthew 16:16 അതിൽ ചിലർ ഫിലിപ്പിയുടെ കൈസേരിയ പ്രദേശത്ത് യേശു എത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരടുത്ത് ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അതായത് യേശു ക്രിസ്തു ഒരു മനുഷ്യനാണെന്ന് അവർക്കറിയാം, യേശു ക്രിസ്തു മനുഷ്യപുത്രനാണെന്ന് അറിയാം, തന്നെ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ യിരെമ്യാവോ പ്രവാചകന്മാർ ചോദിച്ചാലോ എന്ന് പറയുന്നു പറയുന്നു. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ശീമോൻ പത്രോസ്. ഇവിടെയാണ് ആ ഗ്രീക്ക് കൺഫഷൻ, ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ് പറഞ്ഞത് നീ. ഇതൊരു വലിയ കൺഫഷനാണ്. കാരണം യഹൂദന്മാരുടെ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട 110 സങ്കീർത്തനത്തിൽ പറയുന്ന അഡോണായി ദൈവത്തിന്റെ പുത്രൻ ആയ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ചേച്ചി പറയാം. പത്രോസിന് കൂടാതെ ഒരു വ്യക്തി കൂടി ഇതേറ്റ് പറയുന്നത് ആരാണെന്നറിയാം. ഒന്ന് ഡെമോൺസ്ട്രേറ്റ് പറഞ്ഞു, അത് കർത്താവ് റിജക്ട് ചെയ്തു. പത്രോസ് ഏറ്റ് പറഞ്ഞു, പത്രോസ് അക്സെപ്റ്റ് പറഞ്ഞതിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. അറിയാം ഇല്ല, മാർത്ത ഇതേറ്റ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിൽ മാർത്ത പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്, വരുവാനുള്ള ക്രിസ്തു നീയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുന്നത്. അതായത് ഈ കൺഫഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കൺഫഷന്റെ മുകളിലാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയാൻ പോകും, ഞാൻ ക്രൂശീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് പറയുന്നത്. അത് പറയുമ്പോഴേക്കും പത്രോസ് അതിനെ റിജക്ട് ചെയ്യുന്നുള്ളത് വേറൊരു വിഷയം. അന്നേരം ഞാൻ പറഞ്ഞത്, ഈ വെളിപാടുകളുടെ ഡെവലപ്മെന്റ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേമ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന യഹോവ ഏകനാണ്, യഹോവ നമ്മുടെ ദൈവമാണ് എന്ന് പറയുന്ന ഇതേ യഹൂദ വിശ്വാസികൾ അവർ വേറൊരു കാര്യം കൂടി തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, യേശു ക്രിസ്തുവാണ് എന്ന് പറയുകയാണ്. അത് വലിയൊരു വെളിപാടാണ്. പഴയ നിയമത്തിൽ പറയപ്പെട്ട 110-ാം സങ്കീർത്തനത്തിൽ പറയപ്പെട്ട ആ വരാൻ പോകുന്ന മശിഹായാണ് ക്രിസ്തുവാണ് എന്ന് പറയാം. ഇതേ വാക്യം എടുത്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബ്രായ ലേഖന കർത്താവ് യഹൂദന്മാരെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, യേശു ദൈവമാണ് എന്നുള്ളത് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഉടനീളം പറയുമ്പോൾ ഈ വാക്യമാണ് എടുത്തു പറയുന്നത്. ഇത് ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാവും ഈ പത്രോസിനും മാർത്തയ്ക്കും ഒക്കെ ഇത് വെളിപ്പെട്ട് കിട്ടിയെങ്കിലും ശിഷ്യന്മാരെല്ലാം ഒന്നും ഇതൊന്നും ഈ കാര്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടിയാണ് അപ്പോസ്തലന്മാർ എല്ലാവർക്കും ഇത് ഒരു കൺവിൻസ്ഡ് ട്രൂത്ത് ആകുന്നത്. അന്നു മുതലാണ് ഇവർ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഏറ്റവും ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം. അതേപോലെ തന്നെ പഴയ നിയമത്തിലെ കൊട്ടേഷൻസ് എല്ലാം എടുത്ത് ദാവീദിന്റെ സന്തതിയായിട്ട് വരുന്ന ഈ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പഴയ നിയമ റെഫറൻസുകൾ എടുത്ത് വെച്ചിട്ട് അവിടെ പറയാണ് ദൈവത്തിന്റെ വലത്തു ഭാഗത്തേക്ക് അവൻ ആരോഹണം ചെയ്തു. ഈ 110-ാം സങ്കീർത്തനത്തിൽ നീ എന്റെ വലത്തു ഭാഗത്ത് ഇരിക്കാ എന്ന് യഹോവ അഡോണായിയോടുത്ത് പറയുന്ന അതേ വാക്യമാണ് പത്രോസും കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ട്രിനിറ്റേറിയൻ ടീച്ചിങ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ് അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പോയി എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത് പറഞ്ഞിട്ട് പറയാണ് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവിന്റെ കർത്താവിനോട് അറിയിച്ചു. ഇത് മലയാളത്തിൽ ഈ ഗ്രീക്കിലെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴാണ് ഈ കർത്താവ് കർത്താവിന് രണ്ടു പ്രാവശ്യം പറയുന്നത്. പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ യഹോവായും കർത്താവുമാണ്, യാഹ്വേ ആൻഡ് അഡോണായി. ഇതേ വാക്യം പത്രോസ് എടുത്ത് പറയാം. എന്നിട്ട് എല്ലാ അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എടുക്കുന്നത് 110-ാം സങ്കീർത്തനമാണ്. അങ്ങനെയാണ് ഇവരുടെ ക്രിസ്റ്റോളജിക്കൽ ഡോക്ടർ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്നിട്ട് പറയാണ് ആകെ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, ഈ യേശു എന്ന ഈ വ്യക്തിയെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇവർ കണ്ടിന്യൂസ് പ്രീച്ച് ചെയ്യുന്നത് ജീസസ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ജീസസ് ഇസ് സൺ ഓഫ് ഗോഡ്. അങ്ങനെയാണ് ഇവർ അത് പറയുന്നത്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഈ പ്രവചനത്തിന്റെ പൂർത്തിയായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇത് എടുത്തു പറയുന്നത് മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കിയാൽ ദൈവോത്തരണം ശക്തനായി നിർണയിക്കുകയും ചെയ്യപ്പെട്ടവനാണല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അഞ്ചാമത്തെ വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, നേരം ജഡം സംബന്ധിച്ച് മനുഷ്യൻ എന്ന നിലയിൽ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചുവെങ്കിൽ മരിച്ചുയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയായി നിർണയിക്കപ്പെടുകയും ചെയ്തവരാണിത്. നേരം മരണബന്ധനത്തോടു കൂടിയാണ് ഇവൻ ദൈവപുത്രനാണ്, ഇവൻ മശിഹായാണ്, പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട അഡോണായാണ് എന്നുള്ളത് ശക്തിയോടെ പ്രൂവ് ചെയ്യപ്പെട്ടത് മരണപുനരുത്ഥാനത്തോടെയാണ്. അതോടുകൂടിയാണ് അപ്പോസ്തലന്മാർ ഇത് പ്രസംഗിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് തോമസ് യേശു ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർക്കിത് പ്രൂവ് ചെയ്ത് കിട്ടിയത്. അന്നു മുതൽ ഇവർ യേശു ക്രിസ്തുവിന്റെ റെസറക്ഷനും പ്രസംഗിച്ചു, യേശു ക്രിസ്തുവാണ് എന്നും പ്രസംഗിച്ചു. യേശു ക്രിസ്തുവും നമ്മുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവാം. ഒന്ന് പേരും ഒന്ന് ടൈറ്റിലുമാണ്, പഴയ നിയമത്തിലെ ടൈറ്റിലുമാണ്. അന്നു മുതൽ ഇവർ മുമ്പോട്ട് യേശുവിനെ ദൈവമെന്നും ദൈവപുത്രനെന്നും പ്രസംഗിക്കാം. യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി കൂടുതൽ 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 പ്രൂവനായി വരികയാണ്. ഞാനതിൽ ഇനി അതിന്റെ യേശു ക്രിസ്തു ഡിവിനിറ്റിയെ പറ്റി ഒരുപാട് വിശദീകരിക്കാനായിട്ടാണ്. നമുക്കറിയാം അത് എല്ലാവർക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമുള്ള വിഷയമല്ല. എങ്കിലും ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന് മാത്രം എടുക്കാൻ കഴിയുന്ന ചില നാമങ്ങൾ യേശു ക്രിസ്തുവിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അത് യേശു ദൈവത്തിന് മാത്രം എടുക്കാൻ കഴിയുന്ന നാമങ്ങളാണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. ആൽഫയും ഒമേഗയും, വെളിപാട് 22:13, ആദ്യനും അന്ത്യനും, വെളിപാട് 22:13 തന്നെ, എല്ലാവരുടെയും കർത്താവ്, അപ്പോസ്തലന്മാർ 10:36, ഒന്നാമനും ഒടുക്കത്തവനും, വെളിപാട് പുസ്തകം 22:13, കർത്താദി കർത്താവ് രാജാദിരാജാവ്, വെളിപാട് 19:16, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതി, അപ്പോസ്തലന്മാർ 10:42, ഞാനാകുന്നവൻ, യോഹന്നാൻ 8:58, അനന്യൻ, എബ്രായ ലേഖനം 13:8, മഹാദേവൻ, തീത്തോസ് 2:13, ദൈവം, യോഹന്നാൻ 11:1, 20:8, എബ്രായ ലേഖനം 1:8, റോമർ 9:5, 1 യോഹന്നാൻ 5:20, സത്യദൈവം, 1 യോഹന്നാൻ 5:20, സർവത്തിനും മീതെയുള്ള ദൈവം, റോമാലേഖനം 9:5, ഏകജാതനായ ദൈവം, യോഹന്നാൻ 1:18, മോണോജീനിയോസ് തിയോസ് എന്ന് പറഞ്ഞാൽ ഏകജാതനായ ദൈവം എന്ന് തന്നെയാണ് അതിന്. നിത്യജീവൻ, 1 യോഹന്നാൻ 1:2, പരിശുദ്ധൻ, അപ്പോസ്തല പ്രവൃത്തി 3:14. ഇങ്ങനെ അനേക വാക്യങ്ങളിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, പിതാവിന്റെ അതേ ദൈവത്വമാണ് യേശു ക്രിസ്തുവിൻ്റെതെന്ന് അപ്പോസ്തലന്മാർ പ്രൂവ് ചെയ്യണം. മാത്രമല്ല ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മാത്രം പ്രത്യേകത, അത് സർവജ്ഞാനം, സർവവ്യാപിത്വം, സർവശക്തി, ആരാധനയ്ക്ക് യോഗ്യം, ഇത്തരം കാര്യങ്ങളാണ് ദൈവത്തിന് മാത്രം പ്രത്യേകത. ഇതെല്ലാം യേശു ക്രിസ്തുവിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്തുവരാണ് ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്നത്, വെളിപാട് പുസ്തകത്തിൽ പറയാം. സർവകാലത്തും ഞാൻ ലോകാവസാനം നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശു ക്രിസ്തു പറയാം. സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വസിക്കുന്നു, സർവശക്തനാണെന്ന് എബ്രായ ലേഖനം 1:1. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ട്, അന്നേരം ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡിലും ഇതിലെല്ലാം യേശു ക്രിസ്തു പറ്റി പറയാം. എന്നാൽ ഇവിടെ വെച്ച് നിറയെ വാക്യങ്ങൾ ഇതിലൂടെ കൂടുതൽ പിക്ചർ ക്ലിയർ ആവുകയാണ്. ഗോഡ് ദ ഫാദർ ആൻഡ് സൺ ഓഫ് ഗോഡ്, രണ്ട് വ്യക്തികളെ നമ്മൾ കാണാം. എന്നാൽ ഇവിടെയും തീരുന്നില്ല. ട്രിനിറ്റേറിയൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിൽ മൂന്നാമതൊരു വ്യക്തി കൂടിയുണ്ട്, അതാണ് പരിശുദ്ധാത്മാ. അത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, താൻ പോകാറാകുമ്പോൾ തന്റെ ശിഷ്യന്മാരടുത്ത് പറയുകയാണ്, ഞാൻ പോയാൽ ഞാൻ വേറൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. യോഹന്നാന്റെ സുവിശേഷം 14:16, നമുക്കറിയാമോ, അവിടെ യേശു ക്രിസ്തു പറയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യം, അനദർ കംഫർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനദർ എന്ന് പറയുമ്പോൾ തന്നെ പോലെ തന്നെയുള്ള വേറെ, താൻ തന്നെ ആയിരിക്കുമെന്നല്ല പറഞ്ഞത്, തന്നെ പോലെയുള്ള മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയക്കും. എന്നിട്ട് പറയണം അതൊരു വ്യക്തിയാണ് എന്ന് അവിടെ ക്ലിയർ ആക്കാണ്. പൂമ്പോട്ടുള്ള വാക്യങ്ങളെല്ലാം അത് ക്ലിയർ ആക്കാണ്. ലോകം അവനെ കാണുകയോ അറിയുകയോ എന്നാൽ അവനുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അതിന് അവനെ ലഭിക്കാൻ കഴിയുന്നില്ല. അതെന്ന് പറയുമ്പോൾ ലോകത്തെയും, അവനെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെയും പറയാം. അന്നേരം കൂടുതൽ കൂടുതൽ ട്രിനിറ്റേറിയൻ ഡോക്ടർ ക്ലിയർ ആവുകയാണ്. മൂന്ന് വ്യക്തികളെ പറ്റി പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഡിവിനിറ്റിയും ബാക്കി കാര്യങ്ങളും എല്ലാം കുറെ കൂടെ സുവിശേഷങ്ങളിൽ തന്നെ ക്ലിയർ ആവുകയാണ്. അന്നേരം ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിരിക്കും. ഇങ്ങനെയാണ് ഒരു ട്രിനിറ്റേറിയൻ ഡോക്ടറിന്റെ വെളിപാട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ വരുന്നത്. എന്നാൽ ഇവരുടെ റോള്, ഇവരുടെ ഫങ്ഷനിങ് ഓർഡർ ഇവയൊക്കെ വ്യത്യസ്തമാണ്. ഇതിനെപ്പറ്റി മുമ്പോട്ട് ലേഖനങ്ങളിലേക്ക് വരുമ്പോഴൊക്കെയാണ് കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. ലേഖനങ്ങൾ കൂടിയാണ് കൂടുതലായിട്ട് ഇവരുടെ ഫംഗ്ഷനും ഇവരുടെ റോളും ഇവരെങ്ങനെയായിരിക്കുന്നു ഇവർ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചിലപ്പോൾ പറയും. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം എന്ന പദം, തിയോസ് എന്ന പദം തുടർച്ചയായി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു, 99%-ൽ 99%-ന് മുകളിൽ തിയോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിനാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1320 പ്രാവശ്യം തിയോസ് ദൈവം എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ 8 പദങ്ങളാണ് യേശു ക്രിസ്തുവിനെ പറ്റി ഉപയോഗിച്ചത്. ഞാൻ മുകളിൽ പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ പദങ്ങൾ ഉൾപ്പെടെ, ഇൻക്ലൂഡിംഗ് ദോസ് വേഴ്സസ്. എന്നിട്ട് ഇത്രയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പെർസെന്റേജ്, പുതിയ നിയമത്തിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തിയോസ് എന്നുള്ള പദം യേശു ക്രിസ്തു ഡിവിനിറ്റി എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം എന്ന ജനറൽ ടേം ഉപയോഗിക്കുമ്പോൾ അത് 99% മുകളിൽ പിതാവിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കർത്താവ് എന്ന് പറയുന്ന പദം, കുറിയോസ് എന്ന് പറയുന്ന പദം, പഴയ നിയമത്തിലെ അഡോണായി എന്ന പദം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ അനുപാതത്തിൽ തന്നെ 99% മുകളിൽ അത് യേശു ക്രിസ്തുവിനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? തിയോസ് എന്നുള്ള പദം 99% മുകളിൽ പിതാവായ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ, കർത്താവ് എന്ന പദം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 99% മുകളിൽ പുത്രനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം പിതാവ് കർത്താവല്ല എന്നുള്ളതല്ല, യേശു ക്രിസ്തു ദൈവം അല്ല എന്നുള്ളതുമല്ല. അതിന്റെ റീസൺ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കും. ഇവിടെ ഫംഗ്ഷനിങ് ഓർഡർ കാരണമാണ് ഈ കാര്യം ഈ രീതിയിൽ വിശദീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ 99% അവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് കർത്താവല്ലെന്നോ പരിശുദ്ധാത്മാവ് ദൈവം അല്ലെന്നോ ഉള്ളതല്ല, അവരുടെ ഫംഗ്ഷനിങ് ഓർഡർ കാരണമാണ് ഈ കാര്യം വിശദീകരിക്കും. ഞാനിത് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കും. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആദിമസഭയിലെ ഒരു വ്യക്തി എടുത്ത് പോയിട്ട്, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാരടുത്ത് പോയിട്ട് ചോദിക്കാന്ന് വെച്ചു, നിങ്ങളുടെ കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറയും. തുടർച്ചയായിട്ട്, കാരണം യേശുവിനെ കർത്താവ് നേരിട്ട് പറയുന്നതാണ് അന്വേഷിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ പറഞ്ഞാൽ ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ ഒരു സംശയമില്ലാതെ പറയും, ഹു ഈസ് യുവർ ലോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. അതിന്റെ അർത്ഥം ദൈവം കർത്താവ് അല്ല എന്നാണോ? അങ്ങനെയല്ല പറയുന്നതിന്റെ ഉദ്ദേശം. ആ ദൈവത്തെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല, ഇതാണ് ആ ഓർഡർ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇനി തിരിച്ച് ഞാൻ ചോദിക്കാം, ആദിമസഭയിലെ ഒരു വ്യക്തിയെടുത്ത് പോയിട്ട് നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? പിതാവാണ് ദൈവം എന്ന് പറയും. അവർക്ക് ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല, അവർ ഈ ഡോക്ടറെ എല്ലാം അറിയാവുന്നവരാണ്. അപ്പോൾ സ്വന്തമാർക്ക് നമ്മളെക്കാൾ വ്യക്തമായിട്ട് ട്രീറ്റ് ഡോക്ടറെ അറിയാവുന്നവരാണ്. അവർ പറയും പിതാവാണ് ദൈവം എന്ന് പറയും. അവർക്കത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലോ പറയുന്നത്. ഇന്നാണ് ഈ പ്രശ്നമൊക്കെ ഉള്ളത്. ഇന്നൊരാളുടെ ഒരാൾ എന്റെ ദൈവം പിതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ യഹോവ സാക്ഷിക്കാരനാണെന്ന് ചോദിക്കുന്നതിന്റെ കാര്യം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗിന് പ്രശ്നമാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് വരാം. എന്നിട്ട് ഇങ്ങനെയാണ് അപ്പോസ്തലന്മാർ ഈ ഡിവൈൻ ഓർഡറിനെ വിശദീകരിച്ചത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരുപാട് അന്വേഷിക്കേണ്ട, നിങ്ങൾ പോയിട്ട് എല്ലാ ലേഖനങ്ങളുടെയും ആശംസയും ആശീർവാദവും മാത്രം വായിക്കുക. എളുപ്പമാണ്. എല്ലാ ലേഖനങ്ങളും പോയിട്ട് അതിൽ ആശംസയും വായിക്കും, ആശീർവാദം വായിക്കുക. അവിടെ കർത്താവ് എന്ന് പറയുന്ന ആരാണെന്നുള്ളതും അവിടെ ദൈവം എന്ന് പറയുന്ന ആരാണെന്നുള്ളതും അവിടെ തന്നെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഇതൊരു വലിയ തിയോളജിക്കൽ കൺഫ്യൂഷൻ ഉള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാരണം നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്നേരം കൂടുതൽ കൂടുതൽ ഇവരുടെ റോളും ഫംഗ്ഷനും ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നു. ഇനി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്ന് പേരെയും കൂടി ചേർത്ത് പറയുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, ലേഖനങ്ങളിലേക്ക് വരുമ്പോഴുണ്ട്. അവിടെയാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ. ആ വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5:1 ഈ കാര്യം മൂന്ന് പേരെയും ചേർത്ത് പറയുന്നത്. അവിടെയും ഈ ഓർഡറും ആ പേരും കൊടുക്കുന്ന നെയ്മിങ്ങും ക്ലിയർ ആണ്. 1 കൊരിന്ത്യർ 5:4 വാക്യങ്ങൾ അവർ പറയുകയാണ്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇവിടെ മൂന്ന് പേരെയും പറയുന്നുണ്ട്,
മൂന്ന് പേരെയും ഒരുവൻ 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 എന്നാണ് പറയുന്നത്.
എഫ് എസ് ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം ഇവിടെ ദൈവസഭയുടെ യൂണിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇവിടെയാണ് ട്രിനിറ്റേറിയൻ ഡോക്ടറിൻ ഏറ്റവും വലിയ പ്രത്യേകത, യൂണിറ്റിയെ പറ്റി പറയുമ്പോഴാണ് പറയുന്നത്. അവിടെ പറയാണ് നാലിന്റെ നാലിൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ദൈവസഭ എന്ന ശരീരമൊന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. എന്നിട്ട് പറയാണ് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെയും പറയുന്നുണ്ട് ആത്മാവുണ്ട്, കർത്താവിനെ പറ്റി പറയുന്നുണ്ട്, ദൈവത്തെ പറ്റി. ദൈവം എന്നുള്ള ആ വാക്ക് പിന്നോട്ട് ചെയ്യുന്നു പിതാവാണ്. ഇവർ മൂന്ന് പേരെയും പറ്റി പറയുമ്പോൾ ഓരോരുത്തരെ പറ്റുമ്പോൾ ഒരുവൻ 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 എന്നാണ് പറയുന്നത്. ഇനി ദൈവസഭയുടെ ആശീർവാദം ഞാൻ പറഞ്ഞത് പലയിടത്തും ഉണ്ടെങ്കിലും രണ്ട് കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, അതിന്റെ ആശീർവാദം പറയുമ്പോൾ പറയുകയാണ്, 13-14, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ മൂന്ന് പേരെയും കൂടി പറയുമ്പോഴും അപ്പോസ്തലന്മാർക്ക് അവർക്ക് കൊടുക്കുന്ന നെയിമിംഗ് ക്ലിയർ ആയിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ ടൈറ്റിൽസ് കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിരുന്നു. അവർ ആ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ കൂടുതൽ ക്ലിയർ ആകുകയാണ്. എന്തൊക്കെയാണ് ക്ലിയർ ആകുന്നത്? ദൈവം ഏകനാണ് എന്നുള്ള പഴയ നിയമത്തിലെ ഉപദേശത്തിന് വ്യത്യാസമില്ലാതെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂന്ന് വ്യക്തികളെ കാണുന്നു, അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളാണ്. ഇവർ തുല്യരാണ്. എന്തിനാണ് ഇവരുടെ തുല്യത? ഇവരുടെ തുല്യത അവരുടെ ദൈവത്വത്തിലാണ്, ഡിവിനിറ്റിയിൽ പരിപൂർണമായിട്ടും തുല്യരായിട്ടുള്ള മൂന്ന് വ്യക്തികൾ. മൂന്ന് പേരുടെയും ദൈവത്വം പരിപൂർണമായിട്ടും തുല്യമാണ്, ഒരു തരത്തിലും വ്യത്യാസമുള്ളതല്ല, ഒരു തരത്തിൽ വിഘടിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇവർ മൂന്ന് വ്യക്തികളാണ് എന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു. മാത്രമല്ല ഇവരുടെ റോളും ഫംഗ്ഷനും വ്യത്യാസമുള്ളതാണ് എന്ന് പുതിയ നിയമത്തിൽ കാണുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ബൈബിൾ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സത്യം, ട്രിനിറ്ററിയൻ ഡോക്ടറിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്ന സത്യം. ഇനി ഞാൻ പോകുന്നു ക്രീഡുകളിലേക്കാണ്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി. ഞാൻ ഈ ക്രീഡുകളിലേക്ക് വേണം. എന്താ നമ്മൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഇപ്പോൾ ക്രീഡുകളൊക്കെ, ക്രീഡുകളുടെ പ്രത്യേകത, വിശ്വാസ പ്രമാണത്തിന്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു ട്രിനിറ്ററിയൻ കൺസെപ്റ്റാണ്, ഇല്ലെങ്കിൽ ആ ആശയമാണ് ലേഖനങ്ങളിൽ ഭാഗങ്ങൾ കാണുന്നത്. ട്രിനിറ്റി എന്നുള്ള വാക്ക് അവിടെ കാണുന്നത്. ഇതിൽ നിന്നും കൂടുതലായി ചോദ്യങ്ങൾ ഉയർന്നു വരാനായിട്ടുള്ള സാധ്യത. ഇത്രയും സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദുരുപദേശത്തിലേക്ക് പലരും പോകാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഈ സത്യങ്ങളെ എല്ലാം കൂടി കൺസൈസ്ഡായി ക്രീഡുകളായി അവർ പഠിപ്പിച്ചു. കാരണം ക്രീഡുകൾ പഴയ നിയമത്തിലൊരു ക്രീഡുണ്ടായിരുന്നു, മറ്റു വാക്കുകൾ ക്രീഡുണ്ടായിരുന്നു. അപ്പം വേറെ മതങ്ങൾക്കും ക്രീഡുകളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ബൈബിളിൽ അങ്ങനെ ക്രീഡ് കാണാനായിട്ട് വരുന്നില്ല. ഇല്ല, ഫോർ എക്സാമ്പിൾ ഇസ്ലാമിൽ ക്രീഡുണ്ട്, അള്ളാഹു ഏകൻ, മുഹമ്മദ് അവന്റെ പ്രവാചകനാകുന്നു എന്നുള്ള അവരുടെ ക്രീഡാണ്. ആ ക്രീഡ് ഷഹമദ് കലിമ ചൊല്ലിയിട്ടാണ് ഒരു വ്യക്തി മുസ്ലിമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ഒരു ഒറ്റ വാക്കിൽ ക്രീഡ് കാണാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു ക്രീഡിന്റെ ആവശ്യം എന്താണ് വരുന്നത്? ക്രീഡ് എന്ന് പറയുന്നത് ക്രീഡോ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം എന്നാണ് ആ പറയുന്നതിനർത്ഥം. ഈ ക്രീഡുകൾക്ക് ആവശ്യം ഉണ്ടായി വരികയാണ്. കാരണം ആദിമസഭയുടെ കാലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ദുരുപദേശങ്ങൾ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവത്വവുമായിട്ട് ബന്ധപ്പെട്ടും ട്രിനിറ്റി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടും ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തും അതിനുശേഷമുള്ള സഭാപിത അപ്പോസ്തോലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ മൂന്നായിട്ടാണ് ഇതിനെ തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ചരിത്ര വശത്തിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, എല്ലാ സമയം പോകുന്നുണ്ട്. മൂന്നുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, അപ്പോസ്തോലിക പിതാക്കന്മാരുണ്ട്, സഭാപിതാക്കന്മാരുണ്ട്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഡയറക്റ്റ് ശിഷ്യന്മാർ, സഭാപിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് നൂറ്റാണ്ടുകളിലുള്ള ആ സഭയുടെ പിതാക്കന്മാർ. ഇനി ഇവരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു, ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു എന്നുള്ള കൺസൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീഡുകൾ, വിശ്വാസ പ്രമാണങ്ങൾ ഇവർക്ക് പഠിപ്പിക്കുകയും സഭയെ അത് ഏറ്റുചൊല്ലിക്കുകയും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാനായിട്ട് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അന്നേരം ഓർത്തഡോക്സ് ടീച്ചിങ്, ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓർത്തഡോക്സ് അല്ല, ശരിയായ ഉപദേശവും തെറ്റായ ഉപദേശവും ഓർത്തഡോക്സിയുണ്ട്, ഹെറസിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റാണ്. ഓർത്തഡോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉപദേശവും, ഹെറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഉപദേശവും. ഇനി ഹെറസിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിശ്വാസ പ്രമാണങ്ങൾ. ഹെറസിയുടെ വേറൊരു അർത്ഥം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അൺഓർത്തഡോക്സി എന്നാണ്. ആദ്യത്തെ ദുരുപദേശം എന്തായിരുന്നു, എന്തിനെയാണ് ആദ്യത്തെ ക്രീഡ് വഴി ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു, നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബൈബിളിന്റെ അവസാന പുസ്തകങ്ങളായിട്ടുള്ള മൂന്ന് യോഹന്നാന്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ദുരുപദേശം അവിടെ പൊങ്ങി വരുന്നത് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ പറയുകയാണ്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത വഞ്ചകന്മാർ ലോകത്തിൽ പുറപ്പെട്ടു. അന്നേരം യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി അല്ല ആദ്യം സഭയിൽ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ ദുരുപദേശകന്മാർ ചോദ്യം ചെയ്തത്. യേശു ക്രിസ്തുവിന് മനുഷ്യത്വമാണ്. ഇന്നും യേശു ക്രിസ്തു ഒരു മനുഷ്യനാണ്, പൂർണ്ണമായിട്ടൊരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ തിയറട്ടിക്കലി വിശ്വസിക്കാം, പ്രാക്ടിക്കലി അവർ വിശ്വസിക്കില്ല. യേശുവിനെ ആരാധിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ക്ലിയറാണ്, യേശു ദൈവമാണ്, നമുക്കറിയാം ദൈവമാനത്തിലൂടെ എല്ലാം ക്ലിയർ ആയിട്ടാണ്. പക്ഷേ യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു, പാപമൊഴികെ എല്ലാത്തിലും നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അന്നേരം യേശു ദൈവവുമല്ല മനുഷ്യനുമല്ല, ഇതിന്റെ ഇടയിലുള്ള എന്തോ ഒരു രൂപമായിരുന്നു, ഒരു ഫാൻഡം പോലെ ആയിരുന്നു എന്നുള്ള നോസ്റ്റിക് ടീച്ചിങ്ങുകൾ കടന്നു വരുമ്പോഴാണ് യോഹന്നാൻ ലേഖനം എഴുതുന്നത്. അവിടെ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഈ അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവനാകൊണ്ട് അവനും അവരേ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി വന്നു മരിച്ചു എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. യേശു ക്രിസ്തു മനുഷ്യത്വം ദൈവത്വം ഒന്നാമത്തെ അധ്യായത്തിൽ ഈ പറഞ്ഞ 110 സങ്കീർത്തനോട് തെളിച്ചതിന് ശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന് മനുഷ്യത്വം പറയുമ്പോൾ പറയാണ്, അവൻ ജഡരക്തങ്ങളോടുകൂടി മനുഷ്യനായി തീർന്നു, അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ. അന്നേരം ആദ്യത്തെ ഒരു ക്രീഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റൽസ് ക്രീഡാണ്. അത് AD 120 കാലഘട്ടത്തിൽ, 120 മുതലുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അപ്പോസ്റ്റൽസ് ക്രീഡ് വന്നത്. നമുക്ക് ഈ ക്രീഡുകളൊന്നും അറിയത്തില്ല, കാരണം നമ്മളൊരു ചരിത്രം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നാരോ ആയിട്ട് പഠിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ദൈവവചനം മാത്രം മതി എന്നുള്ളതാണ്, ദൈവവചനം മാത്രം മതി. പക്ഷേ കൂടുതലായിട്ടുള്ള ഹെറസികൾ വന്നതിനെ പറ്റി, ഈ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുമ്പോൾ ഈ ചരിത്രം കൂടി നമ്മൾ പഠിച്ചെടുക്കും. അതിന് അപ്പോസ്റ്റൽ ക്രീഡിൽ അവരൊരു ക്രീഡ് എഴുതി, ആ ക്രീഡ് ഞാനൊന്ന് വായിക്കാം. ഇന്ന് അവൈലബിൾ ആണ്. ഏറ്റവും ആദ്യത്തെ അപ്പോസ്റ്റൽമാരുടെ കാലഘട്ടം കഴിഞ്ഞതിന് തൊട്ടു പുറകെ അപ്പോസ്റ്റൽമാരുടെ ശിഷ്യന്മാർ അവർ പഠിപ്പിച്ചതിൽ നിന്നുണ്ടാക്കിയൊരു ക്രീഡാണ്. ഞാനത് മലയാളത്തിൽ വായിക്കാം. മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതിങ്ങനെയാണ് അവർ എഴുതുന്നത്, സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും അഥവാ യേശു മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യമറിയാമിൽ പിറന്ന് പെന്തിയോസ് പീലാത്തോസിന്റെ നാൾക്കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിന്മേൽ തടയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരും എന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധവും സാർവത്രികവുമായ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചെറിയൊരു ക്രീഡാണ്. ഇതിലെല്ലാ ഡോക്ടറിന്റെ കാര്യങ്ങളും പ്രധാനപ്പെട്ട ഡോക്ടറിന്റെ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ടീച്ചിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു. നമ്മൾ ഈ ക്രീഡുകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനെയാണ് ഈ അപ്പോസ്തലന്മാർ ഈ ക്രീഡുകളിൽ കൂടി എതിർത്തത്, എന്ത് തെറ്റാണ് എന്നാണ് ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി പറയുന്നില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ പറ്റി ആയിരുന്നില്ല ആദ്യത്തെ ദുരുപദേശം വന്നത്, യേശു ക്രിസ്തുവിന് മനുഷ്യത്വത്തെ പറ്റിയായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഇവിടെ എന്താണ് എഴുതുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ക്രീഡിൽ അവരെന്താണ് എഴുതുന്നത്, അവര് യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവുമാണ് എടുത്തെഴുതുന്നത്. കാരണം എന്താണ്, ഒരു മനുഷ്യൻ ആണെങ്കിൽ ആ മനുഷ്യൻ ജനിക്കുകയും ആ മനുഷ്യൻ മരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ രണ്ട് വ്യക്തികളുടെ പേരെ ഇതിൽ എഴുതുന്നുള്ളൂ. പിന്നീടുള്ള ക്രീഡുകളിലെല്ലാം ഈ രണ്ട് വ്യക്തികളുടെ പേരുകൾ വരുന്നു. ആരൊക്കെയാണെന്ന് പറയാം രണ്ട് വ്യക്തികൾ? ആ ക്രീഡ് തന്നെ പുന്തിയോസ് പീലാത്തോസും മറിയയും, രണ്ടു പേരെ വരുന്നുള്ളൂ, വേറെ ആരുടെയും പേര് വരുന്നില്ല. കാര്യം എന്താണ്, ഒരാൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനും ഒരാൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിനും റിലേറ്റഡ് ആണ്. കാരണം യേശു ക്രിസ്തുവിന്റെ മരണം സത്യമാണ് എന്നും യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ചരിത്ര സംഭവമാണ് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് പീലാത്തോസിന്റെ കാര്യം വരുന്നത്. അല്ലെങ്കിൽ ഈ പീലാത്തോസിന്റെ കാര്യം എന്തിനാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ വരേണ്ട കാര്യം? യേശു ക്രിസ്തുവിൽ പോലും വിശ്വസിക്കാത്തൊരു വ്യക്തി, കാരണം യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ചരിത്ര സംഭവമാണ്, ഇന്ന് പിന്നീടുള്ള എല്ലാ കാലത്തും ഈവൻ ഇന്നും യേശു ക്രിസ്തു മരിച്ചത് ഒരു ചരിത്ര സംഭവമല്ല, യേശു ക്രിസ്തു എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് ഈ കൃതികളുടെ പ്രത്യേകത അന്നേ അവരെഴുതുകയാണ് യേശു ക്രിസ്തു മരിച്ചു, അത് പെന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷന്റെ കാലത്താണ് ജീവിച്ചിരുന്നത് നടന്നത് എന്ന് പറയുകയാണ്. യേശു ക്രിസ്തു ജനിച്ചു, അത് മറിയയിലാണ് ജനിച്ചത്. മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും പരിശുദ്ധാത്മാവും എല്ലാം പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കൺസൈസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടീച്ചിങ് അല്ല വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലെ ആദ്യത്തെ ശക്തമായ ദുരുപദേശം എന്ന് പറയുന്നത് ആര്യൻ ഹെറസിയായിരുന്നു, അല്ലെങ്കിൽ ആര്യൂസിന്റെ ദുരുപദേശം എന്ന് പറയാം. അത് ഏകദേശം 3:00 AD വരുന്നത്. അവിടെയാണ് ശക്തമായ ഒരു ദുരുപദേശം വരികയും ശക്തമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ വരികയും ചെയ്തത്. ആര്യൻ ഹെറസിയിൽ ആര്യൂസ് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവത്തിന്റെ അതേ സത്തയിലുള്ള വ്യക്തിയല്ല, മറിച്ച് ഒരു താഴ്ന്ന വ്യക്തിയാണ്, ഇല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ്, അതിന്റെ ഒരു വേറൊരു വേർഷനാണ് ഇന്നത്തെ യഹോവ സാക്ഷികൾ. ആര്യൻ ഹെരസി വരുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ആദ്യത്തെ ഹെരസി വരുന്നത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്തെ ചോദ്യം ചെയ്തിട്ടാണെങ്കിൽ, രണ്ടാമത്തെ ഹെരസി വരുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ ചോദ്യം. അന്നേരം അവിടെയാണ്, ഇനി പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് വലിയ പിടിയുള്ളതായിരിക്കത്തില്ല, അവിടെയാണ് 1 Ousia 3 Hypostasis എന്നുള്ള ടീച്ചിങ് സഭാപിതാക്കന്മാർ കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ പറയുകയാണ് യേശു ക്രിസ്തു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരും ഒരേ ഊസിയാണ്. ഊസിയ എന്ന് പറഞ്ഞാൽ ഒരേ ദൈവത്വം, അതാണ് സാരാംശത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അങ്ങനെ സാരാംശത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സാരാംശമാണ്, ഏക സാരാംശമാണ്, ഒരേ പോലുള്ള സാരാംശമല്ല, ഏക സാരാംശമാണ്. എന്നാൽ 3 Hypostasis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇത് ആദിമസഭ തന്നെ പഠിപ്പിച്ച അപ്പോസ്തലപ്പെട്ട ബൈബിളിൽ നിന്ന് ആദിമസഭ ഉപദേശമായി പഠിപ്പിച്ച കാര്യമാണ്. ഇന്നത്തെ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പുതിയൊരു ട്രിനിറ്റേറിയൻ ഡോക്ടറിൻ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് അതേപോലെ വിശ്വസിച്ചാൽ. ഇതാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് ഇവരിതൊരു ക്രീഡായിട്ട് കൊണ്ടുവന്നു. അത് 325 നൈസിയയിലാണ് അത് കൂടിയത്. പിന്നീട് ആ നൈസിയൻ ക്രീഡിന്റെ തന്നെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് കോൺസ്റ്റന്റിനോപ്പിൾ ക്രീഡ് എന്ന് പറഞ്ഞ് 381 കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് എല്ലാവരും അംഗീകരിക്കുന്നതായി അവിടെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അപ്പോസ്റ്റൽ ക്രീഡിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സർവസഭയുടെയും വിശ്വാസ പ്രഖ്യാപനമായി ഈ നൈസിയൻ ക്രീഡ് അവരവതരിപ്പിക്കാം. ഞാനത് വായിക്കാം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണം വായിക്കാം, അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിങ്ങനെയാണ് ചോദിക്കുന്നത്. അത് We believe in one God, the Father, Almighty, Maker. ഇത് നൈസിയൻ ക്രീഡ് 325 ഫാദർ ഓൾമൈറ്റി മേക്കർ ഓഫ് ഓൾ തിങ്സ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ആൻഡ് ഇൻ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ ദ ഓൺലി ബിഗോട്ടൺ ദാറ്റ് ഈസ് ഓഫ് ദ എസെൻസ് ഓഫ് ദ ഫാദർ ഗോഡ് ഓഫ് ഗോഡ് ലൈറ്റ് ഓഫ് ലൈഫ് വെരി ഗോഡ് ഓഫ് വെരി ഗോഡ് ബിഗോട്ടൺ നോട്ട് മെയ്ഡ്. അടുത്തൊരു വാക്കിനുണ്ട് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പിതാവിന്റെ അതേ സബ്സ്റ്റൻസ് ഉള്ള, അതാണ് മലയാളത്തിൽ എഴുതുമ്പോൾ സാരാംശത്തിൽ ഏകത്വമുള്ളവൻ എന്ന് പറഞ്ഞു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി ഇവർ കൂടുതൽ വിശദീകരിക്കാം. അപ്പോസ്തലർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയും ഒരു ഓർഡർ ക്ലിയർ ആണ്. പിതാവിനെ പറഞ്ഞിട്ട് പിന്നെ പുത്രനെയാണ് പറഞ്ഞത്. ബൈ ഹൂം ഓൾ തിങ്സ് വെർ മെയ്ഡ് ബോത്ത് ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഹൂ ഫോർ അസ് മെൻ ആൻഡ് ഫോർ അവർ സാൽവേഷൻ കെയിം ഡൗൺ and was incarnated and was made man. He suffered and the third day he rose again, ascended to heaven. From thence he shall come to judge quick and the dead and in the holy ghost. ഇത്രയുമാണ് AD 325 നൈസിയൻ ക്രീഡിൽ അവർ പറഞ്ഞത്. എന്നാൽ ഇത് മാത്രം പോരാ, കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. കുറെ കൂടി സത്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ടീച്ചിങ്ങിലും കുറച്ചുകൂടി വിശദീകരണം ആവശ്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് കോൺസ്റ്റന്റിനോപ്പോളിൽ AD 381 അവർ കൂടുകയും ഇതിന് കുറച്ചുകൂടി വിശദീകരണം കൊടുക്കുകയും ചെയ്തു. ആ വിശദീകരണത്തിൽ ചില വാക്കുകൾ കൂടി അവർ ആഡ് ചെയ്തു. ആദ്യത്തേതിൽ വി ബിലീവ് ഇൻ വൺ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി മേക്കർ ഓഫ് ഓൾ തിങ്സ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ആൻഡ് ഓഫ് ഓൾ തിങ്സ് ആൻഡ് ഓൾ തിങ്സ് ഇൻവിസിബിൾ എന്നാണ്. എന്നാലും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് എന്നുള്ളത് കൂടി 381 കൗൺസിൽ കൂടി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇവർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതാണ്. അവിടെ ആദ്യത്തേതിൽ ദ ഓൺലി ബിഗോട്ടൺ ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞത് ഒൺലി ബിഗോട്ടൺ ഓഫ് ദ ഫാദർ ബിഫോർ ഓൾ ദ വേൾഡ്സ് എന്നുള്ളത് കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലകാലത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നിത്യത പ്രഖ്യാപിക്കേണ്ടത് അവിടെ ആവശ്യമായി വന്നു. നിത്യത പുത്രനാണ് യേശു ക്രിസ്തു. യേശു ഈസ് എറ്റേണൽ സൺ, ആദ്യവും അന്തവും ഇല്ലാത്തതാണ്. വെളിപാടുകൾ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യവും അന്തവുമാണ് എന്നുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, യേശു ക്രിസ്തു നിത്യത ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി ബിഫോർ ഓൾ വേൾഡ്സ് എന്നുള്ളത് കൊടുക്കുന്നു. താഴേക്ക് വരുമ്പോൾ പല കാര്യങ്ങൾ ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം പന്ത്യോസ് പീലാത്തോസിന്റെ നാലിലാണെന്നുള്ളത് വീണ്ടും അവിടെ ആഡ് ചെയ്യുന്നു. മരിച്ചതിന്റെയും അടക്കപ്പെട്ടതിന്റെയും ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് കയറി എന്നുള്ളത്, ഐ ആം സീറ്റഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. അവിടെയാണ് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ 110 സങ്കീർത്തനത്തിലെ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും ആ വാക്കുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതലായിട്ട് പറയണം. ആൻഡ് ഇൻ ദ ഹോളി ഗോസ്റ്റ് ദ ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ് ഹു പ്രൊസീഡ്സ് ഫ്രോം ദ ഫാദർ ഹു ഈസ് വിത്ത് ദ ഫാദർ and the Son, together worshipped and glorified, who spake to the through the prophets, and one holy apostolic church, we acknowledge the baptism, we look for the resurrection of the dead. ഇങ്ങനെ മുമ്പോട്ട് പോകാം. ഞാൻ ദൈവ യേശു ക്രിസ്തു ഡിവിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ മലയാളത്തിൽ കൂടി പെട്ടെന്ന് വായിക്കാം. പിതാവായ സർവശക്തനായ, ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിന്റെയും കാണപ്പെടാത്തവനുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിനും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ അല്ലെങ്കിൽ സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ പരിശുദ്ധാത്മാവിനാലും വിശുദ്ധ കന്യകർമ്മനാലും ജടം ധരിച്ച് മനുഷ്യനായി പെന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുഹിത പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവരും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ തന്റെ മഹാപ്രഭാവത്തോടെ വിരുവാനിരിക്കുന്നതുമായ യേശു മശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ശിലേഹന്മാരും പ്രവാചകന്മാരും മുഖാന്തരം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരം സംസാരിച്ചവനായ ജീവനും വിശുദ്ധിയുമുള്ള ഏക ആത്മാവിനും കാതോലികവും അപ്പോസ്തോലികമായ ഏക വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കാതോലിക അപ്പോസ്തോലികം എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ചിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. അന്ന് റോമൻ കാത്തലിക് ചർച്ചില്ല. കാതോലിക എന്ന് പറഞ്ഞാൽ സർവ്വ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇൻവിസിബിൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് പറയുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് ഇവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇവർ യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ ഡിഫെൻഡ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞല്ല അവർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അങ്ങനെയല്ല ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ. അതിനു പകരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണെങ്കിലും ഒരേ സാരാംശമാണ്, എന്നാൽ ഇവർ വ്യതിരിക്തരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനുശേഷം ഈ കാര്യങ്ങൾ പറയുമ്പോൾ അടുത്തതായിട്ടൊരു ദുരുപദേശം അതുകൂടി വായിച്ചിട്ട് ഞാൻ നിർത്തിയാണ്. അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ എന്നാൽ അത് 3 ദൈവങ്ങളല്ലേ എന്നൊരു ചോദ്യം വരും. അത് ഇന്നും ആൾക്കാർ ചോദിക്കുന്നതാണ്, പലരും ചോദിക്കുന്നതാണ്. ഇതൊക്കെ ആദ്യം ആ സഭ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യം വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തനേഷ്യൻ ക്രീഡ് എന്ന് പറഞ്ഞ ഒരു ക്രീഡ് വരുന്നത്. അത്തനേഷ്യസ് എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ആര്യൂസിനെതിരായിട്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത വ്യക്തി അത്തനേഷ്യസ് എന്ന് വ്യക്തിയാണ്. അവരാ അത്തനേഷ്യസിന്റെ പേരിലുള്ള ക്രീഡാണ് അത്തനേഷ്യൻ. അത് 700 അടുപ്പിച്ചാണ് വരുന്നത്. അത് വലിയൊരു ക്രീഡാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ അത്തനേഷ്യസ് ആ ക്രീഡിൽ കൂടി ദൈവസഭ പ്രഖ്യാപിക്കുന്നത് ഇവർ ഒരേ എസെൻസ് ഉള്ളവരാണെങ്കിലും 3 വ്യക്തികളാണ്, എന്നാൽ 3 ദൈവങ്ങൾ അല്ല എന്നുള്ളതാണ്. എല്ലാ വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പഠിക്കുന്നത് വി വർഷിപ്പ് വൺ ഗോഡ് ഇൻ ട്രിനിറ്റി, നെയ്തർ കൺഫൗണ്ടിങ് പേഴ്സൺസ് നോർ ഡിവൈഡിങ് എസെൻസ്. അവിടെ പറയാണ് പേഴ്സൺസിനെ ഒന്നാക്കുന്നില്ല, എസെൻസിനെ ഡിവൈഡ് ചെയ്യുന്നുമില്ല. ഇതാണ് ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞത്. എസെൻസ് ഒന്നാണ്, എന്നാൽ പേഴ്സൺസ് വ്യത്യസ്തം. ഈ പേഴ്സൺ എന്നുള്ള വാക്ക് ഞാൻ പറയട്ടെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഭാഷയിൽ പറയുന്നതാണ്. ദൈവികമായ കാര്യങ്ങൾ മനുഷ്യന്റെ ഭാഷയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പേഴ്സൺ എന്ന് പറയുമ്പോൾ കൈയും കാലുമുള്ള പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലല്ല. ഡിവൈൻ പേഴ്സൺ ഒരു കാര്യത്തെ വ്യക്തമാക്കാനായിട്ട് വരും. ഒരു പേഴ്സൺ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിത്വമുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ആണ്, എന്നാൽ ഒരേ എസെൻസ് ആണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3 ദൈവങ്ങൾ എന്ന് പറയുന്നതിനെ ഞങ്ങൾ ഡിനൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് അത്തനേഷ്യൻ ക്രീഡ് നിങ്ങൾ പോയിട്ട് വായിച്ചാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത്. എന്നാൽ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ
എങ്ങനെയാണ് ബൈബിളിൽ നിന്ന് ഡെവലപ്പ് ആകുന്നതെന്നും എങ്ങനെയാണ് ആദിമസഭ പഠിപ്പിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കും. എങ്ങനെയാണ് അവർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിലാക്കിയത്, അവർ റോളുകൾ എന്തായിരുന്നു, അവർ കൊടുത്തിരുന്ന ടൈറ്റിൽസ് എന്തായിരുന്നു, അത് നമ്മൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സൈറ്റ്. നമ്മളൊരു പുതിയ ട്രിനിറ്റേറിയൻ ഡോക്ടറിൻ ഇന്ന് ഡെവലപ്പ് ചെയ്ത് ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വേണ്ട കാര്യമില്ല. പറഞ്ഞാൽ ഈ സൈക്കിളിന്റെ വീല് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപോലെ നമുക്കതിൽ നിന്നുള്ള കൂടുതൽ വെളിപാടുകൾ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ ബേസിക് ഡോക്ടർ മാറുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ക്രീഡുകളുടെ എല്ലാം വാക്യങ്ങൾ ദൈവാനത്തിൽ ഓരോ വാക്കിനും അത് ബൈബിളിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് എടുത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചുരുക്കത്തിൽ ദൈവവചനത്തിലും ആദിമസഭയുടെയും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രിനിറ്റി ഇങ്ങനെ വിശദീകരിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് മൂന്ന് ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ഉണ്ട്. എന്നാൽ ഇവരുടെ ഡിവിനിറ്റി, അതായത് സാരാംശം എന്ന് പറയുന്നത് ഒന്നാണ്. ഒരേ സാരാംശമാണ്. സാരാംശത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സാരാംശമാണെങ്കിലും അവരുടെ റോളുകളിലും ഫംഗ്ഷനുകളിലും വ്യത്യാസമുണ്ട്. അത് ഡിസ്റ്റിങ്റ്റീവാണ്, വ്യത്യസ്തമുള്ളതാണ്. ഇവിടെയാണ് അടുത്ത ഒരു ചോദ്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുക. ഇവിടെയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈസ് ദർ എനി സബ്മിഷൻ ഓർ സബോർഡിനേഷൻ ഇൻ ദിസ് പേഴ്സൺസ് ഓർ ആർ ദി ഈക്വൽ ഇൻ ഓൾ ആസ്പെക്ട്സ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ തരത്തിലും ഇവർ ഈക്വലാണോ അതോ ഏതെങ്കിലും രീതിയിലുള്ള സബ്മിഷനും സബോർഡിനേഷനും ഇവർ തമ്മിലുണ്ടോ? ചോദ്യത്തിന്റെ ഉത്തരം ആദിമ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു, ബൈബിൾ പഠിപ്പിക്കുന്നവരുടെ ഉത്തരം, ഒരു എസൻസിൽ, ഒരു സത്യ, ഒരു തരത്തിൽ ഇവർ പൂർണ്ണമായിട്ടും ഈക്വലാണ്. എന്നാൽ ഒരു തരത്തിൽ ഇവരിൽ സബ്മിഷനും സബോർഡിനേഷനും ഉണ്ട്. എന്തിനാണ് ഇവർ പൂർണ്ണമായിട്ടും ഈക്വൽ? നമ്മൾ കണ്ടു, ദൈവത്വത്തിൽ ഇവർ ഈക്വലാണ്, മഹത്വത്തിൽ ഇവർ ഈക്വലാണ്, ദൈവീക ഗുണങ്ങളിൽ ഇവർ ഈക്വലാണ്, എല്ലാ രീതിയിലും ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ഈക്വലാണ്. അന്നേരം ഗ്ലോറി, ഡിവിനിറ്റി, ആട്രിബ്യൂട്ട്സ്, പവർ, ഇതിലെല്ലാം പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ഈക്വലാണ്. കാരണം ഒരേ എസൻസ് ആണ് ഇവരിലുള്ളത്. എന്നാൽ റോളുകളിലും ഫംഗ്ഷനുകളിലും അവരുടെ സബ്മിഷനും സബോർഡിനേഷനും ഉണ്ട് എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിതാവ് പുത്രനെ അയക്കുന്നു, പുത്രൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. അന്നേരം ഇതാണ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. റോൾസിൽ, റോളുകൾ നമ്മൾ പഠിക്കുമ്പോൾ പിതാവിനാണ് പ്രഥമ സ്ഥാനം. പിതാവ് പുത്രനെ അയക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ അയക്കുന്നു, അഥവാ പരിശുദ്ധാത്മാവ് പിതാവിന് പുറപ്പെടുന്നു എന്ന് യോഹന്നാൻ 14 അധ്യായത്തിലും അതേപോലെ തന്നെ ഏകവിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞു. എന്നിട്ട് ഇവിടെയാണ് ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫംഗ്ഷനാലിറ്റിയിൽ ഇവർ ഡിവിനിറ്റിയിൽ ഈക്വലാണ്, എന്നാൽ ഫംഗ്ഷനാലിറ്റിയിൽ വ്യത്യാസമുണ്ട്. പുത്രൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, പുത്രൻ പിതാവിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്, പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവും പുത്രനും പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ റോളും ഫംഗ്ഷനും വരുമ്പോൾ എല്ലാ ദൈവപ്രവൃത്തികളും പിതാവിൽ നിന്ന് ആരംഭിക്കുകയും പുത്രൻ മുഖാന്തരവും പരിശുദ്ധാത്മാവിൽ കൂടിയുമാണ് ചെയ്തു തരുന്നത്. അതാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5:8-6 വാക്യത്തിൽ വായിക്കുന്നത്, പിതാവ് സകലത്തിലും കാരണഭൂതൻ, പുത്രൻ മുഖാന്തരം സകലവുമാകുന്നു. അതുകൊണ്ടാണ് പിതാവിനെ സകലത്തിന് കാരണം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ബൈബിളിലേക്ക് വരുമ്പോൾ ഈ ടൈറ്റിലുകളിൽ ഈ രീതിയിൽ വിശദീകരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ആദിമസഭയ്ക്ക് ശേഷം, ഈ ക്രീഡുകൾക്കൊക്കെ ശേഷം പിന്നീട് പുതിയതായിട്ട് വന്ന പല ദുരുപദേശങ്ങളുണ്ട്. അതൊന്നും ആദിമസഭ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലും ആദിമസഭ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ ദുരുപദേശങ്ങളെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ടും ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഉപദേശം നമുക്ക് അറിയത്തില്ലെങ്കിൽ ദുരുപദേശം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. യഥാർത്ഥ ട്രിനിറ്റേറിയൻ ഡോക്ടറിനെ നമുക്ക് അറിയത്തില്ലെങ്കിൽ റോങ് ട്രിനിറ്റി എന്ന പേരിൽ വരുന്ന ഡോക്ടറുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഓക്കെ, യേശു ദൈവമല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ തെറ്റായിട്ടുള്ള ദുരുപദേശങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുരുപദേശമാണ് ഈ വണ്ണസ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറയുന്ന ഉപദേശം, ഇല്ലെങ്കിൽ വണ്ണസ് ഡോക്ടർ എന്ന് പറയുന്നത്. അത് ആദിമസഭയിൽ ഇല്ലായിരുന്നു. ആദിമസഭയിൽ അവരെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. അവർ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തെങ്കിലും ഇങ്ങനെ ഉപദേശം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 18-19 വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ്, മൂന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് ക്ലിയർ ആയിട്ടും ആദിമസഭ ഡിനൈ ചെയ്തതാണ്. അത് ദുരുപദേശമായിട്ട് തള്ളിക്കളഞ്ഞാണ്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്.
കാരണം രണ്ട് വ്യക്തികളാണ്. എന്തെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി കീഴടങ്ങിയിരിക്കാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തി അയക്കാനായിട്ട് കഴിയത്തില്ല, ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തി അത് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഇത് വളരെ ക്ലിയർ ആണ്. ഇതൊന്നും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നും തന്നെ. ചില ഉപദേശങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഉപദേശങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയല്ല നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുകയാണ് നിങ്ങൾ മൂന്ന് ദൈവങ്ങളെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏകദൈവ വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബൈബിളിലെ ഏകദൈവ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനെന്നാൽ ഇതിന്റെ ഇത്രയും പറഞ്ഞത് മുഴുവൻ ഇതിന്റെ തിയറട്ടിക്കൽ വശമാണ്. എന്നാൽ ഇത് ഒരു തിയറിയായിട്ട് മനസ്സിലാക്കി ഇതും തന്നെ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്. ഈ തൃത്വം മനസ്സിലാക്കേണ്ടതിന്റെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? അത് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നാകേണ്ടതിനാണ് ഞാനിത് എഴുതുന്നത് അല്ലെ. ഞാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഞാനിത് പറയുന്നവർ. എന്തുകൊണ്ടാണ് നമ്മൾ ട്രിനിറ്റി യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കേണ്ടത്? കാരണം പിതാവും പുത്രനും തമ്മിലുള്ള ആ ഫെലോഷിപ്പ്, അതിലേക്ക് നമ്മളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഫെലോഷിപ്പ് എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? നമ്മൾ സ്വഭാവമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചത്? നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ബേസിക് അടിസ്ഥാന ആവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടെടുപ്പിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തന്റെ പുത്രനോടും പിതാവിനോടുമുള്ള കൂട്ടായ്മ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരെ ഫെലോഷിപ്പാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. നേരെ എന്തോ അതിന്റെ അർത്ഥം, ദൈവം ഒരു ഒറ്റയ്ക്ക് ഒരു ഫെലോഷിപ്പും ഇല്ലാതിരുന്ന് ബോറടിച്ചപ്പം എന്നാ മനുഷ്യനെ സൃഷ്ടിച്ച് അവരുമായി ഫെലോഷിപ്പ് ഉണ്ടാകാമെന്ന് കരുതിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ല, അങ്ങനെയല്ല. അതായത് ദൈവം ആദ്യം തന്നെ എക്സ്റ്റേണലി തന്നെ ഒരു ഫെലോഷിപ്പ് അവരുണ്ടായിരുന്നു. ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന ഫെലോഷിപ്പാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-17 യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നാം ഒന്നായിരിക്കുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടായി. ആ ഫെലോഷിപ്പിലേക്ക് മനുഷ്യനെ ചേർക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഫെലോഷിപ്പ് ഇല്ലാതിരുന്ന ദൈവം ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുണ്ടായിരുന്ന ആ ഫെലോഷിപ്പ് അതിലേക്ക് ആ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മനുഷ്യനെ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. എന്നാൽ എന്ത് സംഭവിച്ചു? പാപം കടന്നു വന്നപ്പോൾ മനുഷ്യൻ ആ ഫെലോഷിപ്പിൽ നിന്ന് വീണുപോയി. അപ്പോൾ ദൈവം സ്വർഗത്തിലുണ്ട്, എന്നാൽ മനുഷ്യനുമായി യാതൊരു ഫെലോഷിപ്പും. എന്നാൽ ഈ ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു എന്ന പുത്രൻ, പിതാവല്ല പുത്രൻ, ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും പിതാവിനെ വെളിപ്പെടുത്തുകയും ചെയ്തു. പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പ് എന്താണ് എന്ന് ജീവിച്ച് ഈ ഭൂമിയിൽ കാണിച്ചു. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഫെലോഷിപ്പ് പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുകയില്ല, പിതാവും പുത്രനുമായിട്ടുള്ള ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുകയില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. മരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന മൂന്നാമത്തെ വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു. പിതാവും പുത്രനുമായിട്ടുള്ള ഫെലോഷിപ്പ് നമുക്ക് റെസ്റ്റോർ ചെയ്തു. ഇതാണ് ട്രിനിറ്റി യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇല്ല, ട്രിനിറ്റി യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പിതാവ് തന്നെയാണ് പുത്രനും പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫെലോഷിപ്പിന്റെ കാര്യമേ ഇല്ല. ഈ ഒരു ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ പിതാവുണ്ട്, ക്രിസ്തു ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ മൂന്ന് വ്യക്തികളും തമ്മിലുള്ള അതേ ഫെലോഷിപ്പ് നമുക്ക് ഇന്ന് ദൈവത്തോട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല അത് ദൈവസഭയിൽ ഒരു ശരീരമായി നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ റിയൽ ട്രിനിറ്റി ഡോക്ട്രിൻ, അത് ഏത് രീതിയിലാണ് ദൈവനെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ. അതുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ചിലപ്പോൾ ചോദ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ആ ചോദ്യങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ പിന്നീട് ആൻസർ ചെയ്യാം. ഇപ്പോൾ അതിനായിട്ടുള്ള സമയമില്ല. നിങ്ങൾ കാര്യം പറഞ്ഞത് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ട്രിനിറ്റി ഡോക്ട്രിൻ എന്നുള്ളത് പഴയ നിയമത്തിൽ തുടങ്ങി ആ കൺസെപ്റ്റ് പുതിയ നിയമത്തിലേക്ക് കൂടുതൽ വെളിപ്പെട്ട് ലേഖനത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നു. പിന്നീട് അപ്പോസ്തോലിക പിതാക്കന്മാർ